Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ചർച്ച തുടങ്ങുകയാണ്. ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ്യം ബ്രഹ്മസൂത്രം സാധന ചതുഷ്ടയ സമ്പത്തിയെ കുറിച്ച് പറയുന്നത് നിത്യാനിത്യ വസ്തു വിവേക ഇഹ അമുത്ര അർത്ഥ ഭോഗ വിരാഗ ശമദമാദി സാധന സമ്പത്ത് മുമുക്ഷുത്വം. അതിൽ ശമം, ദമം, ഉപരതി, ശ്രദ്ധ, സമാധാനം, തിദക്ഷ, ശ്രദ്ധ ഇവിടെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്ത് വരുന്ന സമാധാനം, സമാധാനം മനസ്സിനെ സമ്മിക്കായി ആധാനം ചെയ്യുക, സമാധാനം മനസ്സിന്റെ സമാധാനം മനസ്സിനെ ആത്മവസ്തുവിൽ ഉറപ്പിക്കാൻ ശീലിക്കുക, അതാണ് സമാധാനം. ഇവിടെ നിത്യാനിത്യ വസ്തു വിവേകമുള്ള ആളിന് നിത്യമായ ആത്മവസ്തുവിനെ കുറിച്ച് ഒരു സാമാന്യ ജ്ഞാനമുണ്ട്. ആത്മാവ് എന്താണെന്നറിയാം, അതിന്റെ വിശേഷമായ അറിവിനു വേണ്ടിയാണ് അയാൾ ശ്രവണാദി സാധന ചെയ്യുന്നത്. അജ്ഞനല്ല, അതുകൊണ്ട് അയാൾക്ക് ഈ ആത്മവസ്തുവിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ കഴിയണം, എന്നാലേ മനസ്സിന് സമാധാനം ഉണ്ടാകത്തുള്ളൂ. സാധാരണ നമ്മൾ പറയുന്ന സമാധാനം തന്നെ മനസ്സിൽ സംഘർഷമില്ലാതിരിക്കുക, മനസ്സിൽ സംഘട്ടനങ്ങൾ ഉണ്ടാകാതിരിക്കുക, അതും സാധകനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. കാരണം മനസ്സ് അസ്വസ്ഥമായി കഴിഞ്ഞാൽ അവിടെ ശ്രവണത്തിനും വിചാരത്തിനും ഒന്നുമുള്ള അവധാനത, ഏകാഗ്രത മനസ്സിന് കിട്ടാവൂ. സാധനയിൽ മനസ്സിനെ ഉറപ്പിക്കാൻ കഴിയത്തില്ല. അപ്പൊ സാധനയിൽ മനസ്സിനെ ഉറപ്പിക്കണമെങ്കിൽ മനസ്സ് ശാന്തമായിരിക്കുന്നു. മനസ്സ് ശാന്തമാകുക എന്ന് വെച്ചാൽ മനസ്സിനെ ക്ഷുബ്ധമാക്കുന്നത്, വിക്ഷിപ്തമാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവന്റെ വാസന പ്രധാനമായിട്ട് അത് മനസ്സിനെ ക്ഷുബ്ധമാക്കും. അജ്ഞാതമായ കാരണങ്ങൾ കൊണ്ട് മനസ്സ് ക്ഷുബ്ധമാകും, കാരണം അറിയാൻ പറ്റത്തില്ല, മനസ്സ് അസ്വസ്ഥമായിരിക്കും. അവിടെയാണ് വാസനയുടെ പ്രവർത്തനം. ജ്ഞാതമായ കാരണങ്ങൾ കൊണ്ട് മനസ്സ് ക്ഷുബ്ധമാകും, അതാണ് സാഹചര്യം, ചുറ്റുപാടുകൾ, ശത്രുക്കൾ. ഒരാൾ നമ്മൾ ശത്രുവായി സങ്കല്പിക്കുന്നു, അയാളുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അനിഷ്ടമായി തോന്നുന്നു, പ്രതികൂലമായി തോന്നുന്നു, മനസ്സ് അതിനോട് പ്രതികരിക്കും, പ്രതിരോധിക്കും. അപ്പോൾ മനസ്സ് ക്ഷുബ്ധമാകും. പ്രതികൂല ചിന്തകൾ കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും മനസ്സ് ക്ഷുബ്ധമാകുന്നു. ഇത് ജ്ഞാതമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നു, അതായത് അറിയുന്ന കാരണങ്ങൾ. കാരണങ്ങൾ നമുക്കറിയാം. അജ്ഞാതമായി മനസ്സ് അസ്വസ്ഥമാകുന്നത് നമ്മുടെ വാസന കൊണ്ട്. ഈ രണ്ടു തരത്തിലും മനസ്സ് അസ്വസ്ഥമാകാം. ഈ അസ്വസ്ഥതകൾ മനസ്സിനെ കൂടുതൽ വിക്ഷിപ്തമാക്കും. വിക്ഷിപ്തമാക്കുക എന്ന് വെച്ചാൽ മനസ്സിന് വേണ്ടത് ഏകാഗ്രതയാണ്. വിക്ഷിപ്തമായ മനസ്സിന് ഏകാഗ്രത വരത്തില്ല. ഏകാഗ്രത വന്നില്ലെങ്കിൽ ബാക്കി ഒരു സാധനങ്ങളും ആ മനസ്സിന് നടക്കത്തില്ല, അസ്വസ്ഥമായി കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന മനസ്സിന് ഈ ആത്മീയ സാധനങ്ങൾ ഒന്നിലും തന്നെ, ജ്ഞാനമോ കർമ്മമോ ഭക്തിയോ ഒന്നിലും മനസ്സ് ഉറയ്ക്കത്തില്ല, ഉറയ്ക്കാത്ത മനസ്സ്. മനസ്സിന് അങ്ങനെയുണ്ട്, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു, ക്ഷിപ്തം വിക്ഷിപ്തം രൂപത്തിലുള്ള മനസ്സുകൾ അസ്വസ്ഥമാകുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, അത് സദാ അസ്വസ്ഥമായിരിക്കും. ഏത് സാഹചര്യത്തിലും അസ്വസ്ഥമായിരിക്കും, അത് ആശ്രമത്തിലായാലും ശരി പുറത്തായാലും ശരി മനസ്സ് അസ്വസ്ഥമായിരിക്കും. അത്തരം മനസ്സുകൾ സ്വയം അസ്വസ്ഥമാകും, തന്റെ ചുറ്റുപാടും അസ്വസ്ഥതകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ മനസ്സിനും അസ്വസ്ഥത എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ക്ഷിപ്ത വിക്ഷിപ്ത മനസ്സുകളുടെ തന്നെ ഒരു സ്വഭാവമാണ്. അസ്വസ്ഥമായ മനസ്സിന്റെ അടുത്ത് ചെന്നാൽ സാധാരണ മനസ്സിനും അസ്വസ്ഥത പകരും, ഒരു പകർച്ചവ്യാധി പോലെ മറ്റുള്ളവരുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും. അതും മനസ്സിന്റെ തന്നെ ഒരു സ്വഭാവമാണ്. അതിനെ ഈ പറയുന്ന സമാധാനത്തിലേക്ക് കൊണ്ടുവരുവാൻ വളരെ പ്രയത്നം ആവശ്യമാണ്. ഈശ്വരകൃപ, ഗുരുകൃപ ഒക്കെ ഉണ്ടെങ്കിൽ ആ മനസ്സിന് ഏകാഗ്ര നിരുദ്ധാവസ്ഥകളിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ പറ്റും. പരിശ്രമിച്ചാൽ അത് നടക്കും, ഈശ്വരകൃപ കൊണ്ട് നടക്കും. പരിശ്രമം കൊണ്ട് മാത്രം നടക്കുമെന്ന് പറയാനും പറ്റില്ല. ഈശ്വരകൃപയ്ക്ക് വേണ്ടി പരിശ്രമിച്ചാലേ അതും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ പരിശ്രമം ആവശ്യമാണ് കാരണം. അതുകൊണ്ടാണ് പരിശ്രമം കൊണ്ട് നടക്കുമെന്ന് പറയുന്നത്. കേവലമായ പരിശ്രമം കൊണ്ട് നടക്കത്തില്ല, ഈശ്വരാനുഗ്രഹത്തോടുകൂടിയ ഗുരുകൃപയോടുകൂടിയ പരിശ്രമം കൊണ്ട് നടക്കും. അവിടെയാണ് കർമ്മയോഗത്തിന്റെയും മറ്റും മനസ്സസ്വസ്ഥമാകുന്നത്. ഈ വാസനകളുണ്ട് പ്രധാനമായിട്ടും കർമ്മവാസനകൾ, പിന്നെ രാഗദ്വേഷാദി മനസ്സിന്റെ ദോഷം, അതിന്റെ ആധിക്യം കൊണ്ട് എല്ലാം മനസ്സ് അസ്വസ്ഥമാകുന്നു. അപ്പൊ ആ മനസ്സിനെ സ്വസ്ഥമാക്കണം, സ്വസ്ഥമാക്കുന്നതിനുള്ള ഉപായങ്ങൾ. മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിനുള്ള ഒരു ഉപായമാണ് ഭക്തി, മറ്റൊരു ഉപായമാണ് യോഗം, കർമ്മയോഗം, മറ്റൊന്നാണ് യോഗ പരിശീലനം, അഷ്ടാംഗ യോഗ പരിശീലനം. ഇതെല്ലാം മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിനുള്ള ഉപാധിയാണ്. ഭക്തിയിലൂടെ മനസ്സ് സ്വസ്ഥമാകുന്നത്, മനസ്സ് നിർമ്മലമാകും. വാസനകളുണ്ട്, മനസ്സ് ഘോര രൂപത്തിലിരിക്കുകയാണ്, മനസ്സ് കട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പൊ ആ കട്ടിയായിരിക്കുന്ന മനസ്സ് ആർദ്രമാകുമ്പോൾ, ഭക്തി മനസ്സിന്റെ ഏറ്റവും വൈകാരികമായ ഭാവം, ഏറ്റവും വൈകാരികമായ ഭാവമാണ് ഭക്തി. ആ ഭക്തിയിലൂടെ മനസ്സ് ആർദ്രമാകും. ആർദ്രമാകുമ്പോൾ, ആർദ്രമാകുന്ന മനസ്സ്, മനസ്സ് ആർദ്രമാകുന്നതിന് സത്വഗുണത്തിന്റെ ആധിക്യം ഉണ്ടാകണം. സ്വച്ഛത, ആർദ്രത, പ്രകാശം, ഇതെല്ലാം സത്വകാര്യമാണ്. മനസ്സ് ആർദ്രമാകുമ്പോൾ അവിടെ സത്വത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാകും, രജസും തമസും കുറയുന്നു. ഭക്തിയുടെ ഭാവത്തിൽ പ്രകടമാകുന്ന സത്വഗുണമാണ്, സത്വഗുണത്തിന്റെ ഉത്കർഷം ഉണ്ടാകുന്നു. സാത്വിക അഭിവൃദ്ധി അന്ധകരണത്തിൽ ഉണ്ടാകുമ്പോൾ അത് മനസ്സ് ശാന്തമാകുന്നു, മനസ്സ് നിർമ്മലമാകുന്നു. അപ്പോൾ ആ രീതിയിൽ ഭക്തി സാധനയിലൂടെ മനസ്സിനെ ശാന്തമാക്കാം. അതുപോലെ യോഗ കർമ്മയോഗത്തിലൂടെ, ഭക്തിയോഗത്തിൽ ഈശ്വരൻ അന്യനാണ്, അതിന്റെ ചരമ സാക്ഷാത്കാരത്തിലെ ഈശ്വരൻ അഭിന്നനാകുന്നുള്ളൂ. സാധനയിൽ ഈശ്വരൻ അന്യനാണ്. അന്യനായ ഈശ്വരന് ഉള്ള സമ്പൂർണ്ണ സമർപ്പണം, മനോവാക്കായ കർമ്മങ്ങളെ സമർപ്പിക്കുന്നു, പരിപൂർണമായ അഹന്ത ത്യാജ്യ ത്യാഗം, ഇതെല്ലാം ഭക്തിയിൽ, മനസ്സിന്റെ നിർമ്മലമായ ഭക്തിയിൽ സംഭവിക്കുന്നു. അവിടെ ഈശ്വരന് അന്യനാണെന്നുള്ള ഒരു ഭാവം ഉണ്ടെങ്കിലേ സമർപ്പണ ബുദ്ധി വരുത്തുന്നു. ഭക്തനോട് വാസ്തവത്തിൽ സർവം ബ്രഹ്മമെന്ന് പറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. വാസിഷ്ഠം എല്ലാം ബ്രഹ്മമെന്ന് പറയുന്ന കൃതിയാണ് വാസിഷ്ഠം. വാസിഷ്ഠത്തിന് പറയുന്നു, അജ്ഞസ്യ അല്പപ്രബുദ്ധസ്യ സർവം ബ്രഹ്മേദിയോ വദേ മഹാനിരയജാലേഷു സതേന വിനിയോജിത. അജ്ഞസ്യ അജ്ഞൻ, അജ്ഞനെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അജ്ഞനല്ല, മൂഢനല്ല. മൂഢൻ, മൂർഖൻ എന്നെല്ലാം പറയും, അവനല്ല. പിന്നെയോ അല്പപ്രബുദ്ധസ്യ, അല്പജ്ഞാനമുണ്ട്, അല്പജ്ഞാനമുള്ള അജ്ഞൻ എന്ന് പറഞ്ഞ ഒരു സാധാരണ ഭക്തൻ എന്ന് പറയാം. നമുക്ക് ദർശനങ്ങളെ കുറിച്ചുള്ള അറിവുകളൊന്നുമില്ല. ഈശ്വരനെ ഭജിക്കാനുള്ള ഈശ്വരബോധമുണ്ട്. അങ്ങനെയുള്ളവനോട് സർവം ബ്രഹ്മേദിയോ വദേ, ആരാണോ സർവവും ബ്രഹ്മമാണ്, നീയും ശ്രോതാവും ഞാനും ഭക്താവും ഈശ്വരനും പ്രപഞ്ചവും എല്ലാം ബ്രഹ്മമാണെന്ന് ആരാണോ പറയുന്നത്, മഹാനിരയജാലേഷു വലിയ നരകത്തിൽ, നിരയും നരകം, മഹാനിരയജാലേഷു സതേന വിനിയോജിത, വലിയ നരകത്തിലേക്ക് അവനെ തള്ളിയിടുകയാണ് ഈ ഉപദേശിക്കുന്നവൻ, ഈ കേൾക്കുന്നവനെ വലിയ നരകത്തിലേക്ക് തള്ളിയിടുകയാണെന്ന്. എന്തുകൊണ്ട്? അവൻ അല്പ പ്രബുദ്ധനാണ്. അപ്പോൾ അവനോട് സർവവും ബ്രഹ്മമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നിഷ്ക്രിയത്വം വരും, അങ്ങനെയാണ് നരകത്തിലേക്ക് തള്ളിയിടുന്നു എന്ന് പറയാൻ കാരണം. അവൻ പിന്നെ സാധന, സാധ്യം, സാധകൻ, ഈ ഭാവങ്ങളിൽ നിന്നെല്ലാം അവൻ അതിക്രമിക്കും. പിന്നീട് തനിക്കൊന്നും ചെയ്യാനില്ല, സ്വയം സംസിദ്ധനാകും. ഞാൻ സിദ്ധനായി കഴിഞ്ഞു, പൂർണ്ണനായി കഴിഞ്ഞു എന്ന് തോന്നുന്നു, കാരണം സർവവും ബ്രഹ്മമായി. ഫലം എന്താണ്? അവൻ നരകത്തിലേക്ക് പോകും, അജ്ഞതയിലേക്ക്, അലസതയിലേക്ക് അവൻ പോകുന്നു, നശിച്ചു പോകും എന്നുള്ളത്. നിഷ്ക്രിയത്വം വരുന്നുകൊണ്ട് നശിച്ചു പോകും. അവന് പിന്നീട് സാധനയിലൊന്നും ശ്രദ്ധ വരത്തില്ല. പിന്നീട് തനിക്ക് അതൊന്നും ചെയ്യാനില്ല, എല്ലാം ബ്രഹ്മമായി, ഇനി തനിക്കൊന്നും നേടാനില്ല എന്നുള്ള ധാരണയിലൊന്നും നശിച്ചു പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള അല്പജ്ഞനായിരിക്കുന്ന ഒരു ഭക്തനോട് ബ്രഹ്മവാദം ചെയ്യാൻ പാടില്ലെന്നാണ്. എന്ന് സർവം ബ്രഹ്മമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നു വാസിഷ്ഠൻ. ബ്രഹ്മത്തെക്കുറിച്ച് മാത്രം പറയുന്നു വസിഷ്ഠൻ, രാമന് ബ്രഹ്മതത്വത്തെ ഉപദേശിക്കുന്ന ഞാന വാസിഷ്ഠൻ അതിൽ പറയുന്നതാണ്. അതുകൊണ്ട് അതിനുകൊണ്ട് ഇത് പറയുന്നത്, കാരണം അത് ശരിയായ രീതിയിൽ പറയുകയും ശരിയായ രീതിയിൽ ഗ്രഹിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇത് വളരെ അപകടം ചെയ്യുന്നതാണ് ഈ തത്വചിന്തയും തത്വവിചാരവും തന്നെ. അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്തനെ സംബന്ധിച്ചിടത്തോളം, അല്പജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഭക്തി ഗുണഭക്തി ആണ്. ആ ഭക്തിയാണ് സാധനയുടെ ആദ്യപടി. അപ്പോൾ ആ ഭക്തിയിൽ നിന്നുകൊണ്ട് അയാൾ പരിശ്രമിക്കണം. ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീണ ഒരാൾ, അയാൾക്കൊരു വേരിൽ പിടികിട്ടി, കിണറിലേക്ക് വളർന്നിറങ്ങി ഒരു വേരിൽ പിടികിട്ടി, അതിൽ കിടന്ന് അയാൾ നിലവിളിക്കുമ്പോൾ മേളിൽ നിന്നൊരാൾ ഒരു കയറിട്ട് കൊടുത്ത് രക്ഷപ്പെടാം. അപ്പോൾ ആ കയറിലേക്ക് പിടിക്കണം, അയാൾക്ക് കിട്ടിയിരിക്കുന്ന പിടി വിടിയും വേണം. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. വേരിലുള്ള പിടി വിട്ടതിന് ശേഷം കയറി പിടിക്കാൻ പോയാൽ കണ്ടിട്ടില്ലാവും. ഇത് രണ്ടും ഒരേ സമയം നടക്കണം. വേരിൽ നിന്ന് പതുക്കെ കൈ പിടിയും വേണം, മേളിൽ നിന്ന് വരുന്ന കയറിൽ പിടിയും മുറുകയും വേണം. എന്നാലേ രക്ഷപ്പെടാൻ പറ്റും, ഇല്ലെങ്കിൽ അപകടമാവും. പാൽപജ്ഞൻ അർദ്ധപ്രബുദ്ധൻ എന്ന് പറയുന്ന ആള് അയാളുടെ ഉയർച്ചയെന്ന് പറയുന്നത് ഇതുപോലെ വളരെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട കാര്യമാണ്. തന്റെ പിടി പൂർണ്ണമായും വിട്ടിട്ട് മറ്റേ കയറി പിടിച്ചു കഴിഞ്ഞാൽ അതിന് പിടി കിട്ടത്തില്ല. ഇതിൽ തന്നെ തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ ക്രമേണ ആ പിടി ദുർബലമാകും, അയാൾ കിണറ്റിലേക്ക് പോകും. അപ്പൊ എന്തായാലും ഈ പിടി വിട്ട് അടുത്ത കയറിലേക്ക് പിടിക്കണം. വിവേകത്തിന്റെ മാർഗത്തിലേക്ക് അയാൾ സഞ്ചരിക്കണം. പക്ഷെ അത് ക്രമേണേ പറ്റൂ, അത് ക്രമികമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതുപോലെ അയാൾ സാധനാ മാർഗത്തിൽ നിന്നിടത്ത് നിന്ന് ഉയരണം. ഉയർന്നാൽ മാത്രമേ അതിന് ഇതിലുള്ള പിടി ക്രമേണ വിടണം. വിടുക എന്ന് പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടുകയല്ല, നേടാനേ ഉള്ളൂ, ഉയർന്നു പോവുകയാണ്. ഈ ഭക്തി ഞാനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ദേഹഭാവേന ദാസോഹം ആത്മഭാവേന തുമയവഹി. ഇതാണ് ദ്വൈതവും അദ്വൈതവും തമ്മിലുള്ള വ്യത്യാസം. ഹനുമാൻ രാമനോട് പറയുന്നതാണ്, ദേഹഭാവത്തെ ചിന്തിക്കുമ്പോൾ ഞാൻ നിന്റെ ദാസനം. ഇതാണ് ദ്വൈതം. ദേഹഭാവം വരുമ്പോൾ നീ വേറെ ഞാൻ വേറെ, ഞാൻ നിന്റെ ദാസൻ, നീ ഭഗവാൻ ഞാൻ ഭക്തൻ. പക്ഷേ ആത്മഭാവേന, ആത്മഭാവത്തിൽ ചിന്തിക്കുമ്പോഴോ നീ തന്നെ തുമേവഹി, ഞാൻ നീ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അവിടെ ഭൃത്യനും യജമാനുമില്ല, ദാസനും സ്വാമിയും ഇല്ല. അവിടെ ആത്മഭാവത്തിൽ ചിന്തിക്കുമ്പോൾ അവിടെ വ്യത്യാസമില്ല. ഇത്രയുള്ള രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ ആ വ്യത്യാസം, അതായത് ഗൗണഭക്തിയും തത്വവിചാരവും തമ്മിലുള്ള വ്യത്യാസം ഇത്രയുള്ളൂ. ഒന്ന് ദേഹഭാവത്തിൽ തുടങ്ങുന്നു, മറ്റൊന്ന് ആത്മഭാവത്തിന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ രണ്ട് ഭാവവും തമ്മിലുള്ള വ്യത്യാസം വിചാരത്തിന്റെ വ്യത്യാസമാണ്, വിവേകത്തിന്റെ വ്യത്യാസമാണ്. തന്റെ അന്ധകരണത്തിന്റെ സാത്വികമായ ഭാവം, സത്വ ഗുണത്തെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഭഗവത്ഗീതയിൽ തന്നെ പറയും, സത്വ സഞ്ജായതേ ജ്ഞാനം. സത്വഗുണത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അയാളുടെ ഉള്ളിൽ വിവേകം ജ്ഞാനം ഉണ്ടാവും. ഗീതയിൽ പറയുന്നതാണ്, സത്വം വൃദ്ധിപ്പെടുമ്പോൾ ജ്ഞാനം ഉണ്ടാവും. ഇങ്ങനെയുള്ള ശരിയായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവും. ശരിയായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ശരിയായ ഈശ്വര ബോധം സത്വത്തിന്റെ ആധിക്യം കൊണ്ടുണ്ടാകും. ആ സത്വം തന്നെയാണ് ഭക്തിക്കും കാരണമായിരിക്കുന്നത്. മനസ്സ് വിക്ഷിപ്തമാകുന്നത്, അസ്വസ്ഥമാകുന്നത് രജോഗുണത്തിന്റെ കാര്യമാണ്. വിക്ഷേപമായ മനസ്സ് എന്ന് പറയുന്നത് അത് രജോഗുണത്തിന്റെ പ്രവൃത്തിയാണ്. മനസ്സ് വിക്ഷിപ്തമാകുന്നത്, മനസ്സ് നിർമ്മലമാകുന്നത്, മനസ്സിൽ ഭക്തിഭാവം വരുന്നത് സത്വഗുണത്തിന്റെ കാര്യമാണ്. ആ സത്വത്തിന്റെ ആധിക്യം കൊണ്ട് മനസ്സിൽ വിവേകം ഉണ്ടാകും. അപ്പൊ ഭക്തി വിവേകത്തോട് കൂടി ചേരുന്നു. ഭക്തി വിവേകത്തോട് കൂടി ചേരുമ്പോൾ ഭക്തി അതിന്റെ ഗൗണമായ അവസ്ഥകളെല്ലാം ഉപേക്ഷിച്ച് ഉന്നതമായ അവസ്ഥയിലേക്ക് ചെല്ലുന്നു, ദേഹഭാവം വെടിയുന്നു. ഹനുമാൻ പറയുന്നത് പോലെ ആത്മഭാവത്തിലേക്ക് ഭക്തി ഉയരുന്നു. അപ്പോഴാണ് ഭക്തി ആത്മാനുസന്ധാനം എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു. അപ്പൊ ഭക്തി ആത്മാനുസന്ധാനമായി വരുന്നു, അവിടെ അന്യഭാവം വെടിയുന്നു, ആത്മഭാവം വരുന്നു. അങ്ങനെ വരുന്ന ഭക്തി സാധനയ്ക്കും ആ ഭക്തി സാധനയിലൂടെയും മനസ്സിന് സമാധാനം ഉണ്ടാക്കിയെടുക്കാം. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഈ സാധനകളെല്ലാം, ഇവിടെ പറയുന്ന ഈ സാധന ചതുഷ്ടയം എന്ന് പറയുന്ന ഈ സാധനകളെല്ലാം സാധന പൂർത്തിക്ക് വേണ്ടി അനുഷ്ഠിക്കുകയാണ്. സാധനയ്ക്ക് വേണ്ടിയുള്ള സാധന അതാണ്. അയാളുടെ സാധന കൊണ്ട് അയാൾ നേടുന്ന എന്താണ്? ഈശ്വരനെയോ ബ്രഹ്മത്തെയൊന്നും അയാൾ നേടുന്നില്ല. സാധന കൊണ്ട് അയാൾ നേടുന്നത് സാധനയെ തന്നെ. സാധനയുടെ പൂർത്തിയിലേ ഫലം ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ സാധന പൂർത്തമാകുന്നതുവരെ, സാധന പൂർണ്ണമാകുന്നതുവരെ സാധനയുടെ പ്രയോജനം എന്താണ്? സാധന, വേറെ പ്രയോജനമൊന്നുമില്ല. അതായത് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ സമാധാനം എന്ന് പറയുന്ന അയാളുടെ ലക്ഷ്യമാണ്, അയാളുടെ ഉപേയമാണ്. ആ ഉപേയത്തെ തന്നെ അയാൾ ഉപായമായി സ്വീകരിച്ചിരിക്കുന്നു. സാധനത്തിൽ ഉപേയവും ഉപേയവും ഒന്ന് തന്നെ. ഉപേയം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, ഉപായം എന്ന് പറയുന്ന മാർഗം. സമാധാനത്തെ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം സമാധാനം ആർജിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ സമാധാനം അയാൾ എന്ത് ചെയ്യുന്നു? ഒരു ഉപായമായി സ്വീകരിച്ചുകൊണ്ട് സമാധാനം എന്ന് പറയുന്ന ഉപേയത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. സമാധാനത്തെ ഒരു സാധനയായി സ്വീകരിച്ചുകൊണ്ട് സമാധാനത്തെ ഒരു സാധ്യമായി അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. അപ്പൊ സാധകനെ സംബന്ധിച്ചിടത്തോളം സാധനയുടെ ഫലം സാധന തന്നെയാണ്. സാധനയുടെ പൂർത്തിയിൽ അയാൾക്ക് വാസ്തവത്തിലുള്ള ഫലം കിട്ടുന്നു. ആത്മജ്ഞാനമോ അല്ലെങ്കിൽ പരാഭക്തിയോ മോക്ഷമോ എന്താണോ അതെല്ലാം സാധനയുടെ പൂർത്തിയിലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഒരു സാധനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ലക്ഷ്യമായിരിക്കുന്നത്, തനിക്ക് മാർഗമായിരിക്കുന്നത് രണ്ടും സാധന തന്നെയാണ്. അതിൽ പൂർണ്ണത നേടുക, അതാണ് അയാൾ ശ്രമിക്കുന്നത്. അപ്പൊ സമാധാനത്തിന്റെ മാർഗത്തിൽ സമാധാനത്തിന് വേണ്ടി ശ്രമിച്ചാലേ കാര്യം സിദ്ധമാകത്തുള്ളൂ. അതായത് മാർഗവും ലക്ഷ്യവും ഒന്നായാലേ കാര്യം നടക്കുമെന്ന് പറയുന്നതാണ്. സമാധാനം എന്ന് പറയുന്നത് അന്ധകരണത്തിന്റെ അവസ്ഥാവിശേഷമാണ്. അത് പ്രാപിക്കണമെങ്കിൽ അവൻ സമാധാനത്തിന്റെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കുന്നു. അതായത് സമാധാനം അതിനെ നേടുന്നതിനുള്ള പരിശ്രമങ്ങൾക്കിടയിലും അയാളുടെ മനസ്സിന് സമാധാനം ഉണ്ടായിരിക്കണമെന്ന് അർത്ഥം. മനസ്സിന് സമാധാനം ഇല്ലാത്തവന് മനസ്സിന്റെ ആ സമാധാനത്തെ നേടാൻ പറ്റത്തില്ല. അത് കൂടുതൽ വികസിച്ച് വികസിച്ച് വരുന്നതിനനുസരിച്ച് മനസ്സ് ശാന്തമാകുന്നു എന്നർത്ഥം. നമ്മൾ സാധാരണ പറയുന്ന മനസ്സ് ടെൻഷൻ, മനസ്സിൽ സംഘർഷം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ, ഇതെല്ലാം സാധകൻ വളരെ ദോഷം ചെയ്യുന്നു. സാധനയിൽ മനസ്സ് ഉറയ്ക്കത്തില്ല എന്നാണ്. അത് ആന്തരികമായ സംസ്കാരങ്ങൾ കൊണ്ട്, വാസനകൾ കൊണ്ടുണ്ടായാലും ശരി, സാഹചര്യങ്ങളിൽ നിന്നുണ്ടായാലും ശരി, സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ചുറ്റുപാടുകളിൽ നിന്നുണ്ടാകുന്ന, അതായത് ചുറ്റുപാടുകളോട് നമ്മൾ പ്രതികരിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന ആന്തരിക സംഘർഷം, ഈ ആന്തരിക സംഘർഷങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യാൻ പറയുന്നത്. ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യുക എന്ന് പറയുന്നതാണ്. ജ്ഞാനസാധകനെ സംബന്ധിച്ചിടത്തോളം ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യുന്നതാണ്. താൻ ആത്മാവാണ്, സർവവും ആത്മാവാണ്, താൻ അസംഖനാണ്, തന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ള ഭാവനയോടുകൂടി കർമ്മം ചെയ്യുന്നു. ഭക്തി സാധകനാണെങ്കിലോ അയാൾ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുന്നു. താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ കർത്തൃത്വം ഈശ്വരന് തന്നില്ല. ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, താൻ ചെയ്യുന്നു എന്നുള്ള വിചാരമില്ല. അവിടെ താൻ ആത്മാവാണ്, താൻ സച്ചിദാനന്ദ സ്വരൂപനാണ് എന്ന് ചിന്തിക്കണമെന്നില്ല. താൻ അൽപജ്ഞനാണ്, താൻ അസ്വതന്ത്രനാണ് എന്ന് ചിന്തിച്ചാലും ദോഷം. ഭഗവാൻ സർവജ്ഞനാണ്, ഭഗവാൻ സർവതന്ത്ര സ്വതന്ത്രനാണ്. ആ ഭഗവാൻ തന്നെ മുന്നോട്ട് നയിക്കുന്നു, ഭഗവാൻ തന്നെ കൊണ്ട് ചെയ്യിക്കുന്നു എന്ന ഭാവനയിൽ അയാളുടെ മനസ്സിൽ ആർദ്രമാക്കി, അഹന്തയെ നശിപ്പിച്ച് മനസ്സിൽ സാത്വഗുണത്തെ വളർത്തി, കർമ്മത്തിലും കർമ്മത്തിന്റെ ഫലത്തിലും അഭിമാനം വയ്ക്കാതെ, ആഗ്രഹം വയ്ക്കാതെ, ഈശ്വരാർപ്പണമായ പ്രവൃത്തിയിലൂടെ അയാളുടെ സാത്വിക ഭാവങ്ങളെ വളർത്തി ഉള്ള സാധന മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്താണ് അനുകൂല പ്രതികൂലങ്ങൾ രണ്ടും ഈശ്വരകൃതമാണ്. അനുകൂലത വരുന്നതും പ്രതികൂലത വരുന്നതും. എനിക്ക് അനുകൂലമായി വരുന്നത് സാധനമാർഗത്തിൽ അനുകൂലമായി വരുന്നു, പലതും പ്രതികൂലമായും വരുന്നു. രണ്ടും ഈശ്വരൻ നൽകുന്നതാണ് എന്ന് പറഞ്ഞ് രണ്ടിനെയും സമഭാവനയോടെ വീക്ഷിച്ച് മനസ്സിനെ കഴിയുന്നതും അസ്വസ്ഥമാക്കാതെ, ഇതെല്ലാം ഈശ്വരൻ നൽകുന്നതാണ്, നന്മയും തിന്മയും നൽകുന്ന ഈശ്വരൻ തന്നെ. ഒരു ശ്രുതിവാക്യമുണ്ട് ഈ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ, ആചാര്യസ്വാമികളിൽ അത് ഉദാഹരിക്കും. അതിൽ പറയുന്നതാണ്, ഒരു ജീവനെ സദ്വാസനകൾ വളർത്തി ശമധമാദി ഗുണങ്ങൾ അവനിൽ വർദ്ധിപ്പിച്ച് അവനെ സന്മാർഗത്തിലൂടെ നടത്തിച്ച് ഈശ്വര ബോധമുണ്ടാക്കി മുക്തിയിലേക്ക് നയിക്കുന്നത് അത് ഈശ്വരൻ തന്നെ. ഇനി വേറൊരുത്തന് ദുർവാസനകൾ വളർത്തി അവന് അഹന്തയും മമതയും കാമക്രോധാദികളും എല്ലാം വർദ്ധിപ്പിച്ചു ദുർമാർഗത്തിലൂടെ നടത്തി അവനെ നരകത്തിൽ ചാടിക്കുന്നതും ഈശ്വരൻ തന്നെ എന്നൊരു ശ്രുതിവാക്യമുണ്ട്. കാരണം എല്ലാം ഈശ്വരന് അധീനമാണെങ്കിൽ പിന്നെ നന്മ ജയിപ്പിക്കുന്നത് ഈശ്വരനാണെങ്കിൽ തിന്മ ജയിപ്പിക്കുന്നതും ഈശ്വരൻ തന്നെ. രണ്ടിന്റെയും കർത്തൃത്വം ഈശ്വരന് തന്നെ എന്ന് പറഞ്ഞാൽ അതൊരു ഭക്തന്റെ ഭാവനയാണ്. നന്മകൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, തിന്മകൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വരകൃതമാണ് എന്ന് പറയുമ്പോൾ അയാൾ ബോധപൂർവം അയാൾ തിന്മയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അഹന്തയോടുകൂടി തിന്മയിലേക്ക് പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. താൻ തിന്മ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അപ്രതീക്ഷിതമായി വന്നു ചേരുന്നുണ്ടെങ്കിൽ അതും ഈശ്വരകൃതമാണ് എന്ന് പറഞ്ഞ് മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി, മനസ്സിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ ഏതരത്തിലായാലും മനസ്സിൽ സമാധാനം വേണം, എന്നാലേ സാധനയിൽ മനസ്സിനെ ഉറപ്പിക്കാൻ പറ്റും. ആ രീതിയിൽ ഈശ്വരഭാവന കൊണ്ട് സർവവും ഈശ്വരന് സമർപ്പിക്കുക എന്ന് പറയുന്നതാണ് തന്റെ കർത്തൃത്വത്തെ നിഷേധിക്കുക. വന്നുചേരുന്നതെല്ലാം ഈശ്വരകൃതമാണെന്ന് മനസ്സിൽ ദൃഢമായി ധരിക്കുക, മനസ്സിൽ വിശ്വസിക്കുക. ഈശ്വരനെ സമർപ്പിക്കുക എന്ന് പറയുന്നതിന് എന്താണ് താല്പര്യം? ഒരു ഭാഗത്തും താൻ ചെയ്യുന്നു എന്നുള്ള ഭാവം വരാതിരിക്കുക, ഒന്നിന്റെയും മേന്മ താൻ ഏറ്റെടുക്കാതിരിക്കുക. തന്റെ സാധനകൾ, തന്റെ സാധനയുടെ ഫലങ്ങൾ, ഇതിന്റെ ഒന്നും മേന്മ താൻ ഒന്നിനും ഏറ്റെടുക്കാതിരിക്കുക. ഞാൻ ഇത്രയൊക്കെ ചെയ്തു, എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എനിക്ക് ഇത്രയൊക്കെ നേടാൻ കഴിഞ്ഞു എന്നുള്ള ഭാവം മനസ്സിൽ ഒരിക്കലും വരാതിരിക്കുക. എല്ലാം ചെയ്യുന്നതും എല്ലാത്തിന്റെ ഫലവും ഈശ്വരനാണ്. ഇതാണ് സർവാത്മസമർപ്പണം. അതിന്റെ വാക്കിന്റെയും മനസ്സിന്റെയും പ്രവൃത്തിയുടെയും എല്ലാം ഫലം ഈശ്വരനിൽ തന്നെ, വാക്കും മനസ്സും പ്രവൃത്തിയെല്ലാം ഈശ്വരൻ തന്നെ ജയിക്കുന്നു എന്നുള്ള ദൃഢമായ അചഞ്ചലമായ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ അനുസരിച്ചുള്ള വിവേകം, ആ വിവേകത്തിനനുസരിച്ച് ഉള്ള സാധന മാർഗത്തിലുള്ള സഞ്ചാരം, അതാണ് സർവാത്മസമർപ്പണം, സമ്പൂർണ്ണ സമർപ്പണം. അവിടെ ഈശ്വരനെ അന്യനായി കണ്ട് ആ ഈശ്വരന്റെ കൃപാപാത്രമാണ് താനെന്ന് കരുതി അങ്ങനെ സാധന മാർഗത്തിൽ ഭക്തൻ നീങ്ങുന്നു. അവിടെ പറയുന്ന എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് പറയുന്ന അവിടെയാണ്. സർവധർമ്മങ്ങളെയും പരിത്യജിച്ച്, സർവധർമ്മങ്ങളെയും പരിത്യജിക്കുക എന്ന് പറയുന്നത് എങ്ങനെ? വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ? പറ്റത്തില്ല. വാസനാപ്രേരിതനായി എല്ലാം ചെയ്തു പോകുന്നു. അപ്പൊ വേണ്ടെന്ന് എങ്ങനെ വെക്കാൻ പറ്റും? എങ്ങനെ പരിത്യജിക്കാൻ പറ്റും? പരിത്യജിക്കാനുള്ള ശക്തി ഒരു ജീവൻ എങ്ങനെ ഉണ്ടാവും? ഉണ്ടാകത്തില്ല. അപ്പൊ സർവധർമ്മങ്ങളെയും പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ താൻ ചെയ്യുന്നില്ല എന്നുള്ള ഭാവന, അതേ പറ്റും. താൻ ഒരു ധർമ്മവും ചെയ്യുന്നില്ല, താൻ ഒരു ധർമ്മവും ചെയ്യുന്നില്ല, ഇതെല്ലാം ഈശ്വരൻ ചെയ്യുന്നു, ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ സർവധർമ്മങ്ങളെയും പരിത്യജിക്കാൻ പറ്റും. അല്ലാതെ ഒന്നും ഒരു ധർമ്മവും വേണ്ടെന്ന് വെക്കാൻ നമുക്ക് കഴിയത്തില്ല. ഭഗവാൻ അർജുനോട് തന്നെ പറയുന്നു, പ്രകൃതി ത്വാം യോക്ഷ്യസി, നീ ഇത് വേണ്ട എന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രകൃതി നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കും. ഞാനിതും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറിയാൽ, അതായത് ഞാൻ ചെയ്യുന്നില്ല എന്തായാലും, ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറിക്കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. അത് ജനിക്കുമ്പോ കൂടെ വന്നതാണ്, ഉണ്ടാക്കിയെടുക്കുന്നതിന്. ഈ ഭൂമിയിലേക്ക് വരുമ്പോ തന്നെ തന്റെ കൂടെ വന്നിരിക്കുകയാണ് തന്റെ ധർമ്മങ്ങൾ. അത് തനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. സഹജമായി വരുന്ന തന്റെ കർത്തവ്യങ്ങളിൽ നിന്ന് ആർക്കും മാറാൻ പറ്റത്തില്ല. അതിനെ മാറ്റിമറിക്കാം, പക്ഷെ എവിടെയെങ്കിലും അത് ചെയ്തേ പറ്റും. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് നീ അത് വേണ്ട എന്ന് കരുതിയാൽ നിന്നെ കൊണ്ട് പ്രകൃതി ചെയ്യിപ്പിക്കുക എന്നാണ്. അപ്പൊ പിന്നെ എങ്ങനെ സർവധർമ്മങ്ങളെയും പരിത്യജിക്കും? അപ്പൊ പിന്നെ ഭാവന കൊണ്ടേ കഴിയും. ഈശ്വരൻ ചെയ്യുന്നു, ചെയ്യിപ്പിക്കുന്നു, ഞാനൊരു ഉപകരണം മാത്രം എന്നുള്ള ഭാവന കൊണ്ട്. അങ്ങനെ സർവധർമ്മങ്ങളെയും പരിത്യജിച്ചിട്ട് മാമേകം ശരണം വ്രജ, അതാണ് എന്നെ തന്നെ ശരണം പ്രാപിക്കുക. കർത്താവായും ഭോക്താവായും തന്നെ കരുതാതിരിക്കുക. ഞാൻ ചെയ്യുന്നു, ഞാൻ ഫലം അനുഭവിക്കുന്നു എന്ന് ചിന്തിക്കാതിരിക്കുക. സർവത്തിനും ഉത്തരവാദി ഭഗവാൻ തന്നെ. അങ്ങനെ ഉള്ള മാനസിക ഭാവനയിലൂടെ സാധനാ മാർഗത്തിൽ സഞ്ചരിക്കുന്നതാണ് മാമേകം ശരണം വ്രജ എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റതങ്ങനെയല്ല. ഒരാൾ തന്റെ കഴിവില്, തന്റെ സാമർഥ്യത്തിൽ എല്ലാം അഭിമാനിച്ച്, തന്റെ അറിവിലെല്ലാം അഭിമാനിച്ച് പ്രവർത്തിക്കുന്നു. ഭക്തനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നിനും അഭിമാനിക്കുന്നില്ല, ഈശ്വരനുള്ള ശരണാഗതി മാത്രം. ഭഗവാൻ തന്നെ സർവത്തിന് ഉത്തരവാദി താനല്ല. അങ്ങനെ കർമ്മങ്ങളിലുള്ള തന്റെ അഹന്തയെയും കർമ്മഫലങ്ങളിലുള്ള മമതയെയും മാനസിക ഭാവന കൊണ്ട് ത്യജിച്ച് ഈശ്വര ഭാവനയെ വളർത്തി ഈശ്വരനെ ശരണം പ്രാപിക്കുന്നു. അതും സമാധാനത്തിന്റെ മാർഗമാണ്. അവിടെയും സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നു ഈ ഭാവനയിലൂടെയും. അപ്പൊ എന്ത് വരുന്നു? പ്രതികൂലങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഈശ്വരകൃതമാണെന്നുള്ള ഭാവന കൊണ്ട് മനസ്സിനെ സമാധാനപ്പെടുത്തുന്നു. അതിനോട് വിദ്വേഷത്തോടുകൂടി പ്രതികരിക്കുന്നില്ല. പ്രതികൂലതകൾ വരുമ്പോൾ വിദ്വേഷത്തോടുകൂടി പ്രതികരിക്കുന്നതാണ് മനസ്സ് വിക്ഷിപ്തമാകുന്നതിനുള്ള ഒരു കാരണം. അല്ലെങ്കിൽ ഉള്ളിൽ സഹജമായിട്ടുള്ള ദുർഗുണങ്ങളെ പോഷിപ്പിക്കുന്നതുകൊണ്ട് മനസ്സ് വിക്ഷിപ്തമാകാം. അസൂയ, സഹചാരിയുടെ കൂടെ കഴിയുന്നവന്റെ ഉയർച്ചയിൽ മനസ്സിന് അസ്വസ്ഥത തോന്നുക, അസൂയ, ഇത് സഹജമായിട്ടുള്ള ഒരു ഗുണമാണ്. ഇതിനെ പോഷിപ്പിച്ചാൽ മനസ്സ് അസ്വസ്ഥമാകും. മറ്റൊരുവനെ കുറിച്ച് ദോഷമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സഹജമായിട്ടുള്ള ഗുണമാണ്, അതിനെ പോഷിപ്പിച്ചാൽ മനസ്സ് അസ്വസ്ഥമാകും. എവിടെ തിന്മ കാണുന്നു അവിടെ തന്നെ മനസ്സ് അസ്വസ്ഥമാകുന്നു. മനസ്സ് അസ്വസ്ഥമാകാതെ തിന്മ കാണാൻ പറ്റത്തില്ല. നന്മ കാണുന്നിടത്ത് മാത്രമേ മനസ്സ് ശാന്തമാകത്തുള്ളൂ. തിന്മ എന്ന് പറയുന്നത് തന്റെ തന്നെ സന്തത സഹചാരിയാണ്, തന്റെ അന്ധകണത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് തിന്മ. ആ തിന്മയെ മറ്റുള്ളവരിൽ കാണുമ്പോൾ തന്റെ ഉള്ളിലിരിക്കുന്ന തിന്മ വളരും, അപ്പോൾ മനസ്സ് വിക്ഷിപ്തമാകും. ഇതെല്ലാം മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ പ്രതികൂലതകൾ നമ്മോട് പ്രതികരിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ തന്നിൽ തന്നെ സന്തത സഹചാരിയായിരിക്കുന്ന ദുർഗുണങ്ങളെ പോഷിപ്പിക്കുന്നത് കൊണ്ട് എല്ലാം മനസ്സസ്വസ്ഥമാകും. അപ്പോൾ ഇതെല്ലാം സർവവും ഈശ്വരകൃതമാണ്, ഈശ്വര സങ്കല്പമാണ്. താൻ അതിനെക്കുറിച്ച് പ്രതിരോധിക്കേണ്ട കാര്യമില്ല, പ്രതിഷേധിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സുകൊണ്ട് ഭാവന ചെയ്ത് മനസ്സിനെ സമാധാനിപ്പിച്ച് അതാണ് സമാധാനം. അങ്ങനെ സാധന മാർഗത്തിൽ ഭക്തൻ നീങ്ങുന്നു. അപ്പോൾ അയാളുടെ വിചാരത്തിനനുസരിച്ച് സാത്വിക ഗുണം കൂടുന്നു. ആ സാത്വിക ഗുണം അന്തക്കണ്ണത്തിൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള സമർപ്പണ ഭാവവും മറ്റും വളരുന്നു മനസ്സിൽ. അതിനനുസരിച്ച് മനസ്സ് ശാന്തമാകുന്നു, സമാധാനമാകുന്നു, സദ്വാസനകൾ വളരുന്നു. ഇതിനെ യോഗശാസ്ത്രത്തിൽ പറയും വാസനാ നദി എന്ന് പറയും. വാസനാ നദിയുടെ പ്രവാഹമാണ് ഇത് രണ്ട്. വിധി പറയുന്ന ആസുരീ മാർഗവും ദൈവീ മാർഗവും. ആ സദ്വാസനകൾ വളരുന്നു, സാധനകൾ. അപ്പോൾ അവൻ ദൈവീ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു. അത് ചെയ്യാത്തവനെ സംബന്ധിച്ചിടത്തോളം ആസുരീ സമ്പത്ത് വളരുന്നു, ആസുരീ വാസനകൾ വളരുന്നു. അപ്പോൾ അവൻ ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ സത്വഗുണമാണ് ഇതിന് പ്രധാനമായതിന്റെ നിയന്താവ്. അപ്പോൾ സത്വഗുണത്തെ അവതരിപ്പിക്കാൻ ഈ ഭാവനകൾ, ഈ ഭക്തി സഹായിക്കുന്നു. അതേസമയം തത്വവിചാരം ചെയ്യുന്നവനാണെങ്കിലോ ഭഗവത്ഗീതയിൽ ഈ രണ്ടു മാർഗങ്ങളും വിശദീകരിക്കുന്നുണ്ട്. ആധ്യാത്മിക സാധനങ്ങൾ അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഏത് തരത്തിൽപ്പെട്ട ആളിനായാലും ശരി പൂർണ്ണമായി ഉപദേശിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതാണ് ഗീതയുടെ പ്രത്യേകത. സാധനാമാർഗത്തെ ഇത്രയും വിശദീകരിക്കുന്നു. ശാസ്ത്രം രണ്ടു തരത്തിലുണ്ട് എന്ന് പറയും. ഒന്ന് പ്രമേയപരമായ ശാസ്ത്രങ്ങൾ എന്ന് വെച്ചാൽ ആത്മവസ്തു എന്താണ്, ആ പരമാത്മവസ്തുവിനെ കുറിച്ച് വർണ്ണിക്കുന്ന ശാസ്ത്രങ്ങളുണ്ട്. ആ പരമാത്മ തത്വത്തെ നമുക്ക് വിശദമാക്കി തരുന്ന ശാസ്ത്രങ്ങൾ, അതിനെക്കുറിച്ച് ഒരുപാട് വർണ്ണിച്ചെല്ലാം പറയും. അങ്ങനെയുള്ള ശാസ്ത്രങ്ങളുണ്ട്. മറ്റൊന്ന് പ്രമേയപരമായുള്ള ശാസ്ത്രങ്ങൾ, അല്ല പ്രമാണപരമായിട്ടുള്ള ശാസ്ത്രം. അതായത് ആ തത്വ സാക്ഷാത്കാരത്തിനുള്ള ഉപായങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്ന ശാസ്ത്രങ്ങൾ. അതാണ് പ്രമാണത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്ന ശാസ്ത്രം. ഉപായങ്ങളെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നു. അങ്ങനെയുണ്ട്. സാധനങ്ങളെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നു. അങ്ങനെ ഉള്ള ശാസ്ത്രമാണ് ഗീത. അത് കൂടുതലും ചർച്ച ചെയ്യുന്നത് സാധനാപരമായിട്ടാണ്. സാധനങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കും, പരമാത്മ തത്വത്തെ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതൽ അതിന് ശബ്ദം വിനിയോഗിച്ചിരിക്കുന്നത് സാധനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ഏത് തരത്തിലുള്ള സാധകന്റെയും സാധനങ്ങൾ അത് ചർച്ച ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൽ മിക്കവാറും എല്ലാ സമ്പ്രദായത്തിനും പെട്ട സാധകന്മാരുടെ ദൈനംദിന അനുഷ്ഠാനം ആണ് ഗീതയുടെ പാരായണമെന്ന് പറയുന്നത്. ദ്വീതി ആയാലും വിശിഷ്ടാദ്വീതി ആയാലും അദ്വീതി ആയാലും ഒരു സന്യാസിയോ ബ്രഹ്മചാരിയോ എല്ലാ ദിവസവും ഗീതയിലെ ഒരു ശ്ലോകമെങ്കിലും അർത്ഥചിന്തനത്തോടുകൂടി മനനം ചെയ്യണമെന്നുള്ളതാണ്. അതൊരു അലിഖിതമായ നിയമമാണ്. എല്ലാ സമ്പ്രദായത്തിനും പെട്ടവരത് സ്വീകരിച്ചിരിക്കുകയാണ്. വേറെ യാതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ദിവസം ഗീതയുടെ ഒരു ശ്ലോകമെങ്കിലും, കാരണം ഗീതയുടെ ഏതെങ്കിലും ഒരു ശ്ലോകമെടുത്ത് നമ്മൾ ഒരു ദിവസം ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു നമ്മുടെ ബുദ്ധിക്ക് ഉന്മേഷം തരുന്ന, നമുക്കൊരു മാർഗനിർദ്ദേശം തരുന്ന ഒരാശയം അതിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ഏതെങ്കിലും സമയത്ത് മനസ്സ് രാജസ താമസ ഗുണങ്ങൾക്ക് അടിപ്പെട്ട് മനസ്സ് മന്ദമായി നിരുന്മേഷമായി മനസ്സ് ശൂന്യമായി അലസമായിരിക്കുന്ന സമയത്ത് ഗീതയിലെ ഏതെങ്കിലും ചില ഭാഗങ്ങൾ എടുത്തത് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് നമ്മൾ മനനം ചെയ്തു കഴിഞ്ഞാൽ, ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഉരുവിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ആ അവസ്ഥയെ മാറ്റി മനസ്സിന് ഉന്മേഷം ഉണ്ടാക്കുന്നു, നമുക്ക് ഉത്സാഹം തരുന്ന ഒരാശയം അതിൽ നമ്മുടെ മനസ്സിലേക്ക് വരും. അത് ഈ ഗീതാശാസ്ത്രത്തിന്റെ ഒരു സവിശേഷതയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ സമ്പ്രദായങ്ങളിലും ഗീതയ്ക്ക് ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. നിർബന്ധമാണ്. ഒരു സന്യാസി ഗീതയിലെ ഒരു ശ്ലോകം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സന്യാസി അല്ലെന്ന് ഈ സമ്പ്രദായത്തിൽപ്പെട്ടവരെല്ലാം പറയുന്നത്. അതിനുള്ള ഒരു വിശ്വാസം ഇതാണ്: യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത്മനിസൃത. ഭഗവാന്റെ, ഈശ്വരന്റെ ആ പൂർണ്ണ അവതാരത്തിൽ ആ ഈശ്വരന്റെ മുഖത്തിൽ നിന്നും നിർഗമിച്ചതാണ്. ശ്രീകൃഷ്ണ അവതാരത്തെയാണ് പൂർണ്ണ അവതാരമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ആ അവതാരത്തിൽ ഈശ്വരൻ തന്നെ സ്വയം ഉപദേശിച്ചാണ്. ഇത്രയും വ്യക്തമായി താൻ ഈശ്വരനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തത്വോപദേശം ചെയ്ത മറ്റൊരു ആചാര്യന്മാരും നമ്മുടെ ആധ്യാത്മ ശാസ്ത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈശ്വരന്റെ മുഖത്തു നിന്ന് തന്നെ അത് ഉണ്ടായി എന്ന് പറയുന്നത്. അവിടെ ആ ഈശ്വരീയതയെ പ്രകടമാക്കി. ഈശ്വരന്റെ വിഭൂതികൾ മഹാത്മാക്കളിലെല്ലാം പ്രകടമാകാറുണ്ട്. ഈശ്വരന്റെ ആത്മീയ വിഭൂതികൾ അതെല്ലാം പ്രകടമാക്കാറുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി പ്രകടമാക്കിയത് കൃഷ്ണാവതാരത്തിലാണ് എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത്. അത് വ്യക്തമായി സ്വയം പറയുകയും ചെയ്തു. അന്യനായ ഒരു ഈശ്വരനെ ആരാധിക്കാനല്ല അവിടെ ഉപദേശിച്ചു, പിന്നെയോ തന്നെ ആരാധിക്കാനാണ് പറഞ്ഞത് സ്പഷ്ടമായിട്ട്.